2024 ഡിസംബർ 4 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പരസ്പരം പങ്ക്തിയിൽ പി എസ് പ്രശാന്ത്, പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല സ്പോട്ട് ബുക്കിംഗ് 20,000 ആയാലും കുഴപ്പമില്ല, സുഗമ ദർശനത്തിന് വിപുല സൌകര്യം. ആർ സ്മിതാദേവി എഴുതുന്നു. ശബരിമലയിൽ ഈ മണ്ഡല മകരവിളക്ക് കാലം പരാതിരഹിതമാക്കാനും മുഴുവൻ തീർത്ഥാടകർക്കും സുഗമ ദർശനം ഒരുക്കാനുമുള്ള തീവ്ര യജ്ഞങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മണ്ഡലകാലത്തിന്റെ തുടക്കം ശുഭസൂചന നൽകുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹം കേരളകൗമുദിയോട് സംസാരിക്കുന്നു. ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ പരാതിരഹിതമാണോ? ദർശന സുഗമം ആക്കാനെടുത്ത തയ്യാറെടുപ്പുകൾ? വെർച്വൽ ക്യൂവും തത്സമയ ബുക്കിംഗും വഴി പരാതിരഹിതമായി ദർശന സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. നവംബർ 2 രണ്ട് ബുക്കിംഗിലൂടെ 87,000 പേർ ദർശനത്തിനെത്തിയപ്പോൾ ക്യൂ ശരംകുത്തി വരെ നീണ്ടിരുന്നു. എങ്കിലും 2 മണിക്കൂറിലേറെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ പമ്പയിൽ ഒരു ദിവസം 12,000 മുതൽ 13,000 സ്പോട്ട് ബുക്കിംഗ് വരുന്നുണ്ട്. ദർശന സമയം 18 മണിക്കൂറായി വർദ്ധിപ്പിച്ചത് പ്രധാന കാര്യമാണ്. കഴിഞ്ഞ വർഷം വരെ ഇത് 16 മണിക്കൂറായിരുന്നു. 2 മണിക്കൂർ അധികം ലഭിച്ചപ്പോൾ തന്നെ ഭക്തർക്ക് ആശ്വാസമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി സമയം 15 മിനിറ്റായി ചുരുക്കി. നേരത്തെ ഇത് 20 മിനിറ്റായിരുന്നു. ഇതിലൂടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാനായി. പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് 18-ാം പടിയിലെ ക്രമീകരണങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പമ്പയിൽ ഭക്തർക്ക് വിശ്രമിക്കാൻ 22,000 ചതുരശ്ര അടിയിൽ വിശാലമായ ജർമ്മൻ പന്തലൊരുക്കി. കൂടുതൽ പേർക്ക് വരി നിൽക്കാനുള്ള നടപന്തലുകളും ഉണ്ട്. സ്പോട്ട് ബുക്കിംഗ് 10,000 തന്നെ ഒതുക്കുമോ? ഒരിക്കലുമില്ല. വ്രതം നോറ്റ് എത്ര പേർ വന്നാലും തത്സമയ ബുക്കിംഗിനുള്ള സൗകര്യം പമ്പയിലുണ്ട്. ഇതിനായി 1,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലും 8 കൗണ്ടറും പമ്പയിൽ ഒരുക്കി. ആധാർ കാർഡുമായി വന്നാൽ മതി. 20,000-ത്തിലധികം പേർ വന്നാലും പ്രശ്നമില്ല. വെർച്വൽ ബുക്കിംഗ് വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിന് പിന്നിൽ വെർച്വൽ ബുക്കിംഗ് 70,000 പരിമിതപ്പെടുത്തിയത് ദർശന സുഗമം ആക്കാനാണ്. ബുക്കിംഗ് 90,000 കടന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. വെർച്വൽ ക്യൂവിൽ 70,000 പേർ ബുക്ക് ചെയ്താൽ പലപ്പോഴും 10,000 പേർ വരില്ല. ഇത് നമുക്ക് തത്സമയത്തിലേക്ക് മാറ്റി നൽകാനും ആവും. 85,000 നിന്നാലേ സുഗമ ദർശനം സാധ്യമാകൂ. തീർത്ഥാടകർ കൂടിയാൽ ക്യൂ മരക്കൂട്ടത്തേക്കും നീളും. അതോടെ പമ്പയിൽ നിയന്ത്രണം വേണ്ടിവരും. 12 വിളക്ക് കഴിയുന്നതോടെ ഭക്തരുടെ പ്രവാഹം ഉണ്ടാകും. അതനുസരിച്ച് തത്സമയ ബുക്കിംഗ് കൂടും. അതുകൊണ്ട് വെർച്വൽ ക്യൂ വർദ്ധിപ്പിക്കാത്തത്. ഇതുവരെയുള്ള തീർത്ഥാടകരുടെ എണ്ണവും വരുമാനവും ആദ്യത്തെ 10 ദിവസത്തെ കണക്കനുസരിച്ച് 6,00,000-ത്തിലധികം ഭക്തരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ സീസണിൽ ഇതേ കാലയളവിൽ ഇത് 3,40,000 വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 13.5 കോടി അധികമാണ്. 18-ാം പടിയിൽ പോലീസ് സംഘത്തിന്റെ ഫോട്ടോഷൂട്ട് വിവാദമായി. സന്നിധാനത്തും ക്യാമറ വിലക്ക് ലംഘിക്കപ്പെടുന്നുണ്ടല്ലോ. കാലങ്ങളായി 18-ാം പടിക്ക് മുകളിൽ ക്യാമറ നിരോധിച്ചിട്ടുണ്ട്. ചിലർ വിലക്ക് ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലും ശ്രീകോവിലിനുള്ളിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ആചാരലംഘനം ആയതുകൊണ്ടും ക്യാമറയ്ക്കുള്ള വിലക്ക് കർശനമായി നടപ്പാക്കും. വിലക്ക് ലംഘിച്ചാൽ ക്യാമറയും ഫോണും പിടിച്ചെടുക്കുന്നതുൾപ്പെടെ നടപടികൾ ഉണ്ടാകും. 18-ാം പടിയിൽ നിന്ന് പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് അറിവില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചതാകാനാണ് സാധ്യത. അവരെല്ലാം വളരെ സമർപ്പണത്തോടെയും കാര്യക്ഷമതയോടെയും ജോലി ചെയ്തിരുന്നവരാണ്. മിനിറ്റ് 85 പേരെ വരെ കടത്തിവിട്ടിരുന്നു. ഇതിന് ചെറിയ കാര്യക്ഷമത പോരല്ലോ. പ്രസാദമായ അപ്പത്തിൽ പൂപ്പൽ കണ്ടെന്ന് പരാതിയുണ്ടായല്ലോ. പരാതികൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ. കൗണ്ടറിൽ നിന്ന് വാങ്ങിയപ്പോഴല്ല പൂപ്പൽ കണ്ടത്. വീട്ടിൽ കൊണ്ടുപോയി 3 ദിവസം കഴിഞ്ഞാണ് ഫോട്ടോ എടുത്ത് കോടതിക്ക് നൽകിയത്. ആ സാഹചര്യത്തിൽ അട്ടിമറി ഉണ്ടോ എന്നും അന്വേഷിക്കേണ്ടതാണ്. അരി കൊണ്ടുണ്ടാക്കുന്ന പ്രസാദമാണ് അപ്പം. പരമാവധി 7 ദിവസമാണ് ഉപയോഗ കാലാവധി. വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ കെട്ടിലിരുന്ന് ഈർപ്പം തട്ടിയാൽ പോലും പൂപ്പൽ ഉണ്ടാവും. എന്നാലും ഇനി മുതൽ അപ്പം തലേ ദിവസമുണ്ടാക്കി പിറ്റേന്ന് തന്നെ ഭക്തർക്ക് നൽകാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. 1,25,000 പാക്കറ്റുകൾ വരെ ഒരു ദിവസം ഉൽപ്പാദിക്കാനാവും. 40,000 ടൺ അരവണ നിലവിൽ കരുതിയിട്ടുണ്ട്. 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. പാർക്കിംഗ് പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം പാർക്കിംഗിന് പ്രതിസന്ധി നേരിട്ടിരുന്നു. പ്രധാന കേന്ദ്രമായ നിലയ്ക്കലിൽ 7,500 മുതൽ 8,000 വാഹനങ്ങൾക്ക് മാത്രമേ പാർക്കിംഗിന് സൗകര്യമുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2,000 വാഹനങ്ങൾ കൂടി ഇത്തവണ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പമ്പയിൽ മാസപൂജയ്ക്ക് മാത്രം ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗിന് കോടതി അനുമതി നൽകിയിരുന്നു. ഇത് സീസണിലേക്ക് നീട്ടണമെന്ന ബോർഡിന്റെ അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പമ്പയിൽ 1500-2000 ചെറിയ വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാം. എരുമേലിയിൽ ബോർഡിന്റെ അഭ്യർത്ഥന മാനിച്ച് ഹൌസിംഗ് ബോർഡ് 1.5 ഏക്കറിൽ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. റോപ്വേ നിർമ്മാണം എന്ന് തുടങ്ങും. 10 വർഷമായി വനഭൂമി കൈമാറാത്തതിനാൽ കുരുങ്ങിക്കിടന്ന റോപ്വേ പദ്ധതിക്ക് പരിഹാരമായിരിക്കുകയാണ്. കൊല്ലം പുനലൂർ ശെന്തുരുണി വനമേഖലയിൽ 4.56 ഹെക്ടർ വനഭൂമി റവന്യൂ വകുപ്പ് ദേവസ്വം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. സാങ്കേതികമായ ചെറിയ നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സീസൺ തീരുന്ന മുറയ്ക്ക് ശിലാസ്ഥാപനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 18 മാസം കൊണ്ട് 2.7 കിലോമീറ്റർ നീളത്തിൽ റോപ്വേ പൂർത്തിയാകും. ചരക്ക് നീക്കം മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ കാർ ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ ഉള്ളതാണ് റോപ്വേ. ചരക്ക് നീക്കം മാത്രമായിരുന്നെങ്കിൽ 50 കോടി രൂപയിൽ തീരുമായിരുന്നു. കാർ ആംബുലൻസ് കൂടി ഉള്ളതുകൊണ്ടാണ് ചെലവ് 250 കോടിയിലെത്തിയത്. ഭാവി വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ നിലയ്ക്കലിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. ഭാവിയിൽ പാർക്കിംഗും താമസസൗകര്യവും ഉൾപ്പെടെ നിലയ്ക്കലിനെ ബേസ് ക്യാമ്പാക്കി മാറ്റണമെന്നാണ് ഹൈപ്പർ കമ്മിറ്റി മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളത്. തന്ത്രിമഠവും മേൽശാന്തി മഠവും ഉൾപ്പെടെ അനിവാര്യമായ താമസസൗകര്യങ്ങൾ മാത്രമേ സന്നിധാനത്ത് പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലയ്ക്കലിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി നടപ്പാക്കാൻ 1000-ലധികം കോടി വേണം. ഒരു കേന്ദ്ര പൊതുമേഖല സ്ഥാപനം മാസ്റ്റർ പ്ലാൻ രൂപരേഖ അനുസരിച്ച് പദ്ധതി തയ്യാറാക്കാമെന്ന് അറിയിച്ച് ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. സർക്കാരുമായും ഹൈപ്പർ കമ്മിറ്റിയുമായി ആലോചിച്ച് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനാവും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്.